നമുക്ക് എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വചനം വായിക്കാം. ഒരു ചെറിയ വചനമാണത്. ഞാൻ വളരെ ചെറുപ്പത്തില് എനിക്ക് വളരെ സന്തോഷകരമായിട്ട് തോന്നിയിരുന്ന ഒരു വചനമാണ്. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പോലും വളരെ ഹൃദ്യസ്ഥമായ ആ വചനം, എല്ലാവർക്കും അറിയാവുന്ന ആ വചനം നമുക്ക് ചേർന്ന് വായിക്കാം. അതിങ്ങനെയാണ്: യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഇതിന്റെ അകത്ത് അല്പം പ്രയാസമുള്ള ഒരു ഭാഗം എന്തെന്ന് ചോദിച്ചാൽ അനന്യൻ എന്ന വാക്കിന്റെ അർത്ഥമാണ്. പലർക്കും അനന്യൻ എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ നമ്മൾ നോക്കുമ്പോൾ സെയിം എന്നാണ്. സെയിം, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും സെയിമാണ്, മാറ്റമില്ലാത്തവനാണ്. അവിടുന്ന് സ്വഭാവത്തിന് മാറ്റമില്ല. യേശുക്രിസ്തു നമ്മൾ ആരാധിക്കുകയും നമ്മുടെ ജീവിതത്തിന്റെ നായകന് കർത്താവുമായിരിക്കുന്ന യേശു, യേശുവിനെ കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് മതിയാകരുത്, മതിയാകാൻ പാടില്ല. പിന്നെയും പറയാനായിട്ട് നമുക്ക് പലതുമുണ്ട്. നമ്മുടെ ജീവിതത്തോട് ചേർത്തും ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നും യേശുവിനെ കുറിച്ച് പറയാൻ നമുക്ക് ധാരാളമുണ്ട്. ഇതാ എബ്രായ ലേഖനകാരൻ തന്റെ ആ യേശുവിന്റെ അതുല്യതയെ, യേശുവിന്റെ യുണീക്നെസ്സിനെ, യേശുവിന്റെ നിസ്തുലതയെ പല കാര്യങ്ങളാൽ ചേർത്ത് ചിന്തിച്ചതിന് ശേഷം, വളരെ പ്രൗഢഗംഭീരമായ ഒരു ലേഖനം എഴുതിയതിന് ശേഷം അതിന്റെ ആ അധ്യായം അവസാനിപ്പിക്കുമ്പോൾ, താന് 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ താൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറയുകയാണ്, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വചനമായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇംഗ്ലീഷില് പ്രത്യേകിച്ച് പുതിയ ചില വിവർത്തനത്തോട് ചേർത്ത് വായിച്ചാൽ അതിന്റെ തൊട്ടുമുകളിലുള്ള നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. അതായത് വിശ്വാസത്തിൽ നിന്ന് ഇഴുകി പോകരുത്. നമ്മൾ കേട്ട കാര്യങ്ങളിൽ വളരെ സ്ഥിരതയുള്ളവരായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞിട്ട്, ഓ നമ്മൾ വിശ്വാസത്തിന്റെ നായകന് പൂർത്തി വരുത്തുന്നവനുമായി കാണുന്ന യേശു ഉണ്ടല്ലോ, യേശു ക്രിസ്തു സ്ഥിരതയുള്ളവനായിരുന്നു എന്ന് അതിനോട് ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്, മാറ്റമില്ലാത്തവനാണ്. അവിടുത്തെ സ്വഭാവത്തിന് മാറ്റം വരുന്നില്ല. അവിടുന്ന് ഈ ലോകത്ത് തന്റെ ജീവിതത്തില്, അതുപോലെ തന്നെ തന്റെ പുനരുത്ഥാനം ചെയ്തതിന് ശേഷമുള്ള തന്റെ ആ നിലയിലുള്ള പെരുമാറ്റങ്ങൾ, ഇതൊന്നുമല്ലാതെ പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ അവിടെയും യേശുക്രിസ്തുവിന്റെ ചില പ്രത്യക്ഷതകൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെയൊക്കെ താൻ തന്റെ സ്വഭാവത്തില് ഒരു ഒരു പ്രത്യേകത സൂക്ഷിക്കുന്നുണ്ട്. ആ പ്രത്യേകതയിൽ മാറ്റമില്ല. ചില ആളുകളില്ല, നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് പരിചയമുള്ള ചില ആളുകൾ, ആ ആളുകള് അവരെ അവരോട് പെരുമാറാൻ, അടുത്തു വരാനുള്ള പ്രയാസം എന്താ? അവർ ഇന്ന് കാണുന്ന പോലല്ല നാളെ കാണുന്നു. എന്ന് വെച്ചാൽ ഇന്ന് പെരുമാറുന്ന പോലല്ല നാളെ പെരുമാറുന്നു. മിനിറ്റ് വെച്ച് സ്വഭാവത്തിൽ മാറ്റമുള്ള ആളുകളുണ്ട്. ഞാൻ ഒരാളെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞ ഒരു ഒരു സെന്റൻസ് ഞാൻ ഓർക്കാറുണ്ട്, ചിലപ്പോഴൊക്കെ ഓർക്കാറുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞത്, അദ്ദേഹത്തെ കുറിച്ച് ഏറ്റവും പ്രെഡിക്റ്റബിൾ ആയിട്ട് പറയാവുന്നത് അദ്ദേഹം വളരെ അൺപ്രെഡിക്റ്റബിൾ ആണ് എന്നതാണ്. അദ്ദേഹത്തെ കുറിച്ച് ഏറ്റവും പ്രെഡിക്റ്റബിൾ ആയിട്ട് പറയുന്നത് ഈസ് വെരി അൺപ്രെഡിക്റ്റബിൾ എന്നുള്ളതാണ് ഈ അദ്ദേഹത്തെ കുറിച്ച് വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ട് പറയാവുന്ന ഒരേ ഒരു കാര്യം. എന്ന് വെച്ചാൽ ഇപ്പൊ പെരുമാറുന്ന പോലെയല്ല നാളെ ഇപ്പൊ എന്തോ പെരുമാറുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ നിമിഷത്തില് നമ്മളോടൊരു കാര്യം പറഞ്ഞ് അടുത്ത നിമിഷത്തില് അതിന് നേരെ വിപരീതമായിട്ട് വാക്കുമാറി പറയുക, ഞാൻ അറിഞ്ഞില്ല, ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടില്ല. അങ്ങനെയൊക്കെയുള്ള ചാഞ്ചല്യമുള്ള ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് ഏറ്റവും അവരെ കുറിച്ച് പ്രവചിക്കാവുന്ന ഒരു കാര്യം അവർ പ്രവചനങ്ങൾക്ക് അതീതരാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കിയാലോ, യേശു എന്നും ഒരേ പോലാണ്. അതെന്തൊരു സൗകര്യവും സ്വാതന്ത്ര്യവുമാണ് നമുക്ക് തരുന്നത്. യേശു പഴയ നിയമത്തിൽ യേശു പ്രത്യക്ഷപ്പെട്ട ചില രംഗങ്ങളുണ്ട്. ആ രംഗം യേശു ആദ്യമായിട്ട് പഴയ നിയമത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു രംഗം, ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഒരു സഹോദരനോട് ഒരു കാര്യത്തോടുള്ള ബന്ധത്തിൽ സംസാരിക്കാനായിട്ട് ഇടയായി. നമ്മളെ ഉൽപ്പത്തി പുസ്തകത്തിലാണ് നമ്മൾ ആദ്യമായിട്ട് യേശു ക്രിസ്തു, അതായത് ത്രിത്വത്തിൽ രണ്ടാമനായ യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആ നിലയില് ഒരാൾക്ക് പ്രത്യക്ഷനാകുന്ന ഒരു രംഗം നാം കാണുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരിക. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 16-ാം അധ്യായത്തില് നമ്മൾ സാറായിയെയും അവളുടെ ദാസിയായ ഹാഗാറിനെയും കുറിച്ചാണ് കാണുന്നത്. അവിടെ നമുക്ക് പരിചിതമാണ്, ആ സംഭവം നമുക്ക് പരിചിതമാണ്. ഹാഗാർ എന്ന് പറയുന്നത് ഒരു മിസ്രൈമ്യ സ്ത്രീയാണ്. ഈ മിസ്രൈമ്യ സ്ത്രീയായ ഹാഗാർ, സാറായും അബ്രഹാമും മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയപ്പം അവിടെ നിന്ന് കിട്ടിയ ഒരു സമ്പത്താണ് ഈ ഹാഗാർ. ഹാഗാറിനെ എന്ത് ചെയ്തു? സാറ അബ്രഹാമിന് ഭാര്യയായിട്ട് കൊടുത്തു. അബ്രഹാമിൽ നിന്ന് ആ നിലയിൽ ഒരു കുഞ്ഞിനെ ജനിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഹാഗാർ ആയിരുന്ന ആ സന്ദർഭത്തിൽ സാറ എന്ത് ചെയ്തു? അവളുടെ യജമാനത്തിയായ സാറ അവളെ ആ വീട്ടിൽ നിന്ന് അവൾക്കെതിരെ പോര് തുടങ്ങി. അവളെക്കുറിച്ച് അവളോട് എന്താ പറയുന്നത്? അവളെക്കുറിച്ച് പല വിധത്തിൽ അവളെ പീഡിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ആറാമത്തെ വാക്യം, 16:6 നോക്കുക. അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ, സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ ഹാഗാർ അവളെ വിട്ട് ഓടിപ്പോകുന്നതാണ് നമ്മളെ കാണുന്നത്. ഇന്നും പലയിടത്തും നമുക്കൊക്കെ നമ്മുടെ ഈ ആളുകളുടെ മനുഷ്യന്റെ സ്വഭാവത്തിൽ വർഷങ്ങളൊക്കെ കഴിഞ്ഞാലും നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും വലിയ മാറ്റമൊന്നുമില്ല. പണ്ടുള്ളവരെ ഇന്ന് പെരുമാറുന്നതും ഇന്ന് പെരുമാറുന്നവര് പണ്ട് പെരുമാറിയതും എല്ലാം ഏറെക്കുറെ ഒരേ രീതിയിലാണ്. രണ്ട് സ്ത്രീകൾ ഒരു വീട്ടിൽ, ഹാഗാറും സാറായും. അതിലെ ഹാഗാറ് അവൾ ഗർഭിണിയായി തീർന്നു. അവൾ അബ്രഹാമിന് ഒരു സന്തതിയെ പ്രസവിക്കുമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോ സാറായി ഇത് അവളോട് കാഠിന്യം തുടങ്ങി, പോരാട്ടം തുടങ്ങി, പോര് തുടങ്ങിയപ്പോ പിന്നെ എന്താ നിവൃത്തി? എന്താ ഹാഗാർ എന്ത് ചെയ്തു? അവള് ദാസിയാണ്, അവൾക്ക് അവിടെ എന്തില്ല, അവൾക്ക് അവിടെ അവകാശങ്ങളൊന്നുമില്ല. അവളുടെ യജമാനത്തിയായ സാറ പറയുന്നത് പോലെ ചെയ്യാനേ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ സാറ അവളോട് കാഠിന്യം തുടങ്ങിയപ്പോ, പോര് തുടങ്ങിയപ്പോ അവള് ആ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്നതാണ് കാണുന്നത്. എന്തിനാ മരുഭൂമിയിലേക്ക് ഓടിപ്പോയത്? ഒരുപക്ഷെ മിസ്രൈമിലേക്ക്, അവളുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി പോകാൻ വേണ്ടി ഒരു ശ്രമത്തിന്റെ ഭാഗമെന്നുള്ള നിലയിലായിരിക്കണം അവളെ മരുഭൂമിയിലേക്ക് ഓടിച്ചെന്നത്. സാറ എന്തുകൊണ്ടാണ് ഇവളെ, തനിക്ക് ഇഷ്ടമല്ലെങ്കിൽ അവളെ വേറെ ആർക്കെങ്കിലും വിറ്റ്, അവളൊരു അടിമയല്ലേ, മറ്റാർക്കെങ്കിലും വിറ്റ് അങ്ങ് കാര്യങ്ങൾ അവസാനിപ്പിക്കാഞ്ഞത് എന്താണ്? നാം അന്നത്തെ കാലഘട്ടത്തെ കുറിച്ച് വായിക്കുമ്പോ ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീയെ ആ നിലയിൽ അവൾ അടിമയാണെങ്കിൽ അവളെ വിൽക്കാനായിട്ട് പാടില്ല, വിറ്റ് കൊല്ലയൊഴിക്കാനായിട്ട് പാടില്ല. അതുകൊണ്ട് സാറ അവളെ കൊണ്ട് ചെയ്യാവുന്ന അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുകയും വേണം, അവളെ വിൽക്കാനും ഒക്കെയല്ല. അതുകൊണ്ട് സാറ അവളോട് കാഠിന്യം തുടങ്ങി. ഈ കാഠിന്യത്തിന്റെ മൂർധന്യ ദശയില് ഹാഗാർ ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. ഹാഗാർ ഓടിപ്പോയി. പോകുമ്പോ അതിന്റെ 8 നോക്കുക, 7 അവളെ വിട്ട് ഓടിപ്പോയി. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിന്റെ അരികെ, ശൂരിന് പോകുന്ന വഴിയിലെ നീരുറവിന്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. സാറായിയുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. നോക്കുക, വളരെ മനോഹരമായ ഒരു സംഭവം നമ്മൾ കാണുകയാണ്. ഈ ഹാഗാർ അവള് മിസ്രൈമ്യ ദാസിയാണ്. നമ്മള് പുതിയ നിയമത്തിലെ ഒരു പ്രയോഗം കടമെടുത്ത് പറഞ്ഞ വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യയാണ്, പരദേശിയാണ്, ഇസ്രായേലുമായിട്ട് ഒരു ഇസ്രായേൽ പൗരതയോട് സംബന്ധമുള്ളവരല്ല. അങ്ങനെ തികച്ചും അന്യജാതിക്കാരിയായ ഒരു സ്ത്രീ യജമാനത്തിയുടെ പീഡനത്തിൽ നിന്ന് ഓടിപ്പോകുമ്പോ അവിടെ ഇതാ യഹോവയുടെ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നു. ഈ ദൂതൻ മറ്റാരുമല്ല, ക്രിസ്തുവിൽ രണ്ടാമനായ യേശുക്രിസ്തുവാണ്. പഴയ നിയമത്തിലെ ചില രംഗങ്ങളില് ദൂതനായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് യേശുക്രിസ്തുവാണ് എന്ന് വേദപണ്ഡിതന്മാരെ പറയാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഈ പ്രത്യേകിച്ചും ഹാഗാറിന്റെ അടുത്ത് വന്ന ഈ ദൂതൻ യേശുക്രിസ്തുവാണ്, പുത്രൻ തമ്പുരാനാണ്, താൻ തന്നെയാണ് ഈ ഇറങ്ങി വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതത്ര അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഒരു ഒരു മിസ്രൈമ്യ ദാസി അവള് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോ, അവൾക്ക് സഹായിക്കാൻ ആരുമില്ല എന്ന് കണ്ടപ്പോ, അധികാരവും സ്വത്തും പണവും നീതിയും ന്യായവും നിയമങ്ങളും എല്ലാം ആർക്കനുകൂലമാണ്? സാറായിക്ക് അനുകൂലമാണ്, അബ്രഹാമിന് അനുകൂലമാണ്. അവൾക്ക് ആ വീട്ടിൽ അവളുടെ സങ്കടങ്ങളൊന്നും പറയാൻ ഒരാൾ പോലും ഇല്ല. ഓ, ഗർഭിണിയായ ആ സ്ത്രീ അവൾ ഓടിപ്പോകുമ്പോ ഇതാ മരുഭൂമിയിൽ ഒരുപക്ഷെ വഴിയും തെറ്റി അങ്ങനെ നടക്കുമ്പോ ആരും കാണാതിരിക്കുന്ന അവളുടെ ദുഃഖങ്ങൾ കണ്ട് യേശുക്രിസ്തു, ഓ, അവിടുന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ ബൈബിൾ മുഴുവൻ വായിക്കുമ്പോ ആദ്യമായിട്ട് യേശു ഒരു മനുഷ്യനെ പ്രത്യക്ഷനാകുന്ന രംഗം, ഒരു ദൂതനായിട്ട് പ്രത്യക്ഷനാകുന്ന രംഗം ഇവിടെയാണ്. ഞാനത് പറഞ്ഞത് വ്യക്തമായോ? പ്രിയമുള്ളവരെ, നിങ്ങൾ അതിന്റെ ഗൗരവം കണ്ടോ? യേശു ആർക്കു വേണ്ടിയാണ് ആദ്യം പ്രത്യക്ഷമായത്? സാറായ്ക്ക് വേണ്ടിയല്ല പ്രത്യക്ഷനായത്, അല്ലെങ്കിൽ അബ്രഹാമിന് വേണ്ടിയല്ല പ്രത്യക്ഷനായത്. അബ്രഹാം അന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വിശുദ്ധനായ മനുഷ്യൻ, ഓ ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ഒരു മനുഷ്യൻ, ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വിശേഷിപ്പിക്കുന്നവൻ, ദൈവത്തിന്റെ പ്രഭു, ആ നിലയിലൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരാൾ ആ കാലഘട്ടത്തിൽ ഭൂമിയുടെ പരപ്പിലെ ജീവിച്ചിരുന്നു. അത് മറ്റാരുമല്ല, ആരാണ്? അബ്രഹാമാണ്. ആ അബ്രഹാമിന് യേശു ക്രിസ്തു പ്രത്യക്ഷനാകുന്ന രംഗമുണ്ട്. അതായത് 19 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ സോദോമിലെ പ്രശ്നങ്ങളെ കുറിച്ച് പറയാൻ രണ്ട് ദൂതന്മാര് വരികയും അവസാനം ഒരു ദൂതൻ അബ്രഹാമിനോട് ഈ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ ദൂതൻ എന്ന് പറയുന്നത് യേശുവാണ്, പുത്രനായ പുത്രൻ തമ്പുരാനാണ് എന്നാണ് വേദപണ്ഡിതന്മാരെ പറയുന്നത്. അങ്ങനെയെങ്കിൽ യേശു അബ്രഹാമിന് പ്രത്യക്ഷനായത് എവിടെയാ? 19 ഉൽപ്പത്തി പുസ്തകം 19 ആ നോക്കുക, ഭൂമിയുടെ പരപ്പിലെ ഏറ്റവും വിശുദ്ധനായ, ഓ ദൈവത്താലും തെരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യനെ യേശു പ്രത്യക്ഷനാകുന്നത് 19 പക്ഷെ അതിനും 3 മുമ്പ് ഒരു മിസ്രൈമ്യ ദാസിക്ക് വേണ്ടി യേശു ക്രിസ്തു ഇറങ്ങി വന്നു എന്നുള്ള കാര്യം നമുക്ക് പ്രിയമുള്ളവരെ യേശുവിന്റെ സ്വഭാവത്തിലേക്ക്, ആ പ്രത്യേകതയിലേക്ക് നമ്മൾ വെളിച്ചം വീശുന്ന ഒരു കാര്യമാണ്. യേശു എന്തിനാ ഇറങ്ങി വന്നത്? യേശുവിന് ഒരു പ്രത്യേകതയുണ്ട്. യേശുവിന്റെ പ്രത്യേകത എന്താ? യേശുവിന്റെ പ്രത്യേകത അവിടുന്ന് നിസ്സഹായരുടെ കൂടെയാണ് എന്നുള്ളതാണ്. നിസ്സഹായരുടെ കൂടെയാണ്, മറ്റാരും സഹായമില്ലാത്തവരുടെ ഒപ്പമാണ് യേശു. യേശുവിന് ഒരു പക്ഷപാതിത്വമുണ്ട്. നമ്മൾ പലപ്പോഴും പറയുകയല്ലേ ദൈവത്തിന് മുഖപക്ഷമില്ല, പക്ഷെ അത് സത്യത്തിൽ നമ്മൾ ദൈവവചനം സൂക്ഷിച്ച് പരിശോധിച്ചാൽ ദൈവത്തിനൊരു മുഖപക്ഷമുണ്ട്. ആരോടാ ദൈവത്തിന്റെ മുഖപക്ഷം? മറ്റാരും സഹായമില്ലാത്തവരോട് ദൈവത്തിനൊരു മുഖപക്ഷമുണ്ട്. ദൈവം ആ നിലയില് ഇതാ ഈ മിസ്രൈമ്യ ദാസിക്ക് വേണ്ടി ഇറങ്ങി വരുന്നു. അവളോട് പറയുന്നു, അവളോട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ആ നമുക്ക് എല്ലാവർക്കും പരിചിതമായതുകൊണ്ട് ഞാൻ അതിന്റെ മുഴുവൻ ഭാഗങ്ങളും പറയുന്നില്ല. നോക്കുക, അതിന്റെ 13 വാക്യത്തിലേക്ക് നോക്കുക. അവള് ഈ കാര്യങ്ങളെല്ലാം കർത്താവ് അരുളി ചെയ്തപ്പോൾ, നീ ഒരു മകനെ പ്രസവിക്കും, നിന്റെ സങ്കടം യഹോവ കേൾക്കൊണ്ട് അവൻ ഇസ്മായിൽ എന്ന് പേർ വിളിക്കണം എന്നെല്ലാം പറഞ്ഞതിന് ശേഷം യേശു വർത്തമാനം പറഞ്ഞ് അവസാനിപ്പിച്ചപ്പം അവൾ പറയുകയാണ്. അതിന്റെ 13 വാക്യം ശ്രദ്ധിക്കുക. 16 അതിന്റെ 13 വാക്യം, എന്നാറേ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞ് തന്നോട് അള്ളി ചെയ്ത ദൈവത്തിന് യഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. ആ നോക്കുക, ഒരു മിസ്രൈമ്യ ദാസി അവള് ദൈവത്തിനൊരു പേര് വിളിച്ചു. ദൈവത്തിന് വിളിച്ച പേരെന്താ? നീ എന്നെ കാണുന്നു. ദൈവത്തിന് പല പേരുകളുണ്ട്, പക്ഷെ ഇങ്ങനൊരു പേര്, നീ എന്നെ കാണുന്നു എന്നൊരു പേരാണ് അവള് ദൈവത്തിന് കൊടുത്തത്, കർത്താവിന് കൊടുത്തത്. അവൾ അവളുടെ അനുഭവവുമായി ബന്ധപ്പെട്ട് നോക്കിയപ്പോ അവൾക്കൊത്തിരി തിയോളജി ഒന്ന് പറഞ്ഞുകൂടാ, അവൾക്ക് ന്യായ പ്രമാണം ഒന്നും അവൾക്ക് അറിഞ്ഞുകൂടാ. ആകപ്പാടെ അബ്രഹാമിന്റെ കൂടാരത്തിൽ വെച്ച് കേട്ട, ദൈവത്തെ കുറിച്ച് കേട്ട ചില കൊച്ചു കാര്യങ്ങൾ മാത്രമേ അവളുടെ മനസ്സിലുള്ളൂ. പക്ഷേ അവളിതാ അവളുടെ ആവശ്യത്തിന് മുമ്പാകെ വന്ന ഒരു ദൈവത്തെ, അവളുടെ കണ്ണുനീര് കാണാൻ ഒരാൾ പോലും ഇല്ലാതിരുന്നപ്പോ അവളെ കണ്ട ഒരു ദൈവത്തെ, അത് ആ ദൈവം അവളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ അവൾ പറയുന്നു, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞ് യഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന പേര് കൊടുക്കും. ദൈവമേ നീ എന്നെ കാണുന്നു. ആ ദൈവം അവളെ കാണുന്നു, ദൈവം അവളെ കാണും. നമുക്ക് സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അവിടുന്ന് പഴയ നിയമത്തിൽ ഒരു പ്രത്യേക രീതിയിലാണ് പെരുമാറിയത് എന്നതിനോടുള്ള ബന്ധത്തിലാണ് നമ്മൾ ഈ ഭാഗം വായിച്ചത്. ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് പറയാമോ, കർത്താവേ കർത്താവേ നീ എന്നെ കാണുന്നുണ്ട്, എന്നെ കാണുന്നുണ്ട്. അത് എത്രയൊരു ആശ്വാസമാണ് നമുക്ക് തരുന്നത്. നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തില് ഒരാള് നമ്മളെ മനസ്സിലാക്കാനില്ലാതിരിക്കുമ്പോ, ഇവിടെ നോക്കുക, ഈ ഹാഗാറിന് അവളുടെ പ്രശ്നങ്ങൾ പറയാൻ ഒരാൾ പോലും ഇല്ല. അവൾക്ക് അന്നൊരു കുഞ്ഞു ജനിച്ചിട്ടില്ല. ഒരു കുഞ്ഞു ജനിച്ചിരുന്നെങ്കിൽ കുഞ്ഞിനോടെങ്കിലും തിരിച്ചറിവാകുമ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ, വിഷമങ്ങൾ പങ്കിടാമായിരുന്നു. പിന്നെ ആരോടാണ് അവൾക്ക് പങ്കിടാനുള്ളത്? അവളുടെ യജമാനത്തിയായ സാറ. പക്ഷെ ആ യജമാനത്തി തന്നെ എന്തായി? ഏറ്റവും വലിയ ശത്രുവായിട്ട് അവളെ പീഡിപ്പിക്കുന്ന രംഗമാണ്. പിന്നെ അബ്രഹാമിനോട് സംസാരിക്കാം, പക്ഷെ അതിനും ആ നിലയിലുള്ള സാഹചര്യങ്ങളില്ല. അവൾ അവളുടെ വിഷമങ്ങള്, ദുഃഖങ്ങള്, പ്രയാസങ്ങള്, കണ്ണുനീര് അവളിൽ തന്നെ അടക്കി വെച്ചപ്പോ, ഓ ഇത് കാണാനായിട്ട് ഒരാൾ പോലും ഇല്ലല്ലോ എന്ന് അവൾ ചിന്തിച്ചപ്പോ ഇതാ നിന്റെ കണ്ണീര് കാണുന്ന ഒരുവനുണ്ട് എന്നുള്ള നിലയിൽ യേശു അവിടെ ഇറങ്ങി വരികയും അവളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ബൈബിളിൽ ആദ്യമായിട്ട് യേശു വന്ന ഒരു രംഗം. അവളെ അങ്ങനെ ആശ്വസിപ്പിച്ചപ്പോ അവൾ പറയുകയാണ്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവല്ലോ എന്ന് പറഞ്ഞിട്ട് ദൈവത്തിന് എന്നെ കാണുന്നവൻ, നീ എന്നെ കാണുന്നു, ദൈവമേ നീ എന്നെ കാണുന്നു എന്നൊരു പേരും വിളിച്ചു. സഹോദര സഹോദരി, പലപ്പോഴും തിയോളജി ഒന്ന് അറിഞ്ഞുകൂടെങ്കിൽ പല സൗകര്യങ്ങളുണ്ട്. പലർക്കും നമ്മുടെയൊക്കെ പലരുടെയും പ്രശ്നങ്ങളുണ്ട്, നമുക്ക് ഒത്തിരി കാര്യങ്ങളെല്ലാം അറിയാം. അതുകൊണ്ട് നമ്മുടെ ഒരു പ്രയാസത്തിന്റെ മധ്യത്തിൽ ദൈവത്തെ വളരെ സിമ്പിളായിട്ടും വളരെ ലളിതമായിട്ടും ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മുറുകെ പിടിക്കാൻ പലർക്കും കഴിയില്ല. അവരുടനെ അതിന്റെ വേദശാസ്ത്രം ഒക്കെ ചിന്തിച്ച് എന്നാലും അങ്ങനെ വന്നാൽ ഇങ്ങനെ ഇങ്ങനെ ഒത്തിരി കണക്കുകൂട്ടലൊക്കെ വരുമ്പം ആ വിശ്വാസത്തിന്റെ ലാളിത്യം എവിടെയോ അങ്ങ് കൈമോശം വരികയാണ് ചെയ്യുന്നത്. ഇവിടെ ഇതാ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഹാഗാറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ആകെയുള്ള ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു പ്രശ്നമുണ്ട്. എന്റെ കണ്ണ് നിന്നെ കാണുന്നല്ലോ എന്ന് പറഞ്ഞ് അവള് എന്താ ചെയ്യുന്നത്? അവൾ ആ കിണറ്റിന് ബേർലേഷിയോരോയി എന്ന പേരിട്ടു. അതിന്റെ അർത്ഥം ഞാൻ ദൈവത്തെ കണ്ടിട്ട് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നാണ്. അങ്ങനെയുള്ള കിണർ എന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തെ കണ്ടിട്ടും ദൈവത്തെ കണ്ടതിന് ശേഷവും ഞാൻ ജീവിച്ചിരിക്കുന്നു, ആ ജീവിച്ചിരിക്കുന്നതിന്റെ കിണർ എന്നുള്ള പേര് അർത്ഥത്തിലാണ് ബേർലഹി രോയി എന്ന ആ കിണറ്റിന് അവൾ പേരിട്ടത്. അപ്പോ അവിടെ മാത്രം നമുക്കൊരു ചെറിയ തിയോളജി അതിനകത്ത് കണ്ടെത്താൻ കഴിയുന്ന ഒരു പക്ഷേ അവൾ അബ്രഹാമിന്റെ കൂടാരത്തിൽ വെച്ച് കേട്ടിട്ടുണ്ട്, ദൈവത്തെ കണ്ടതിന് ശേഷം ഒരാളും ജീവനോടിരിക്കുകയില്ല. ഓ, ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, ദൈവത്തെ കണ്ടതിന് ശേഷം ആ നിലയിൽ ജീവനോടിരിക്കാനായിട്ട് കഴിയുകയില്ല. ഈ ഭയം പിന്നീട് പഴയ നിയമത്തിൽ പലർക്കും യേശു പ്രത്യക്ഷനായ രംഗങ്ങളിൽ, ദൂതൻ പ്രത്യക്ഷനായ രംഗങ്ങളിൽ പലരെ സംബന്ധിച്ചും അലട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അയ്യോ, എന്റെ കണ്ണ് നിന്നെ കണ്ടല്ലോ, ഞാൻ ഇനി ജീവിച്ചിരിക്കുമോ? ഇവിടെ ഇത് ആ ഒരു പേടി മാത്രമേ അവളെ സംബന്ധിച്ച് എന്തെങ്കിലും തിയോളജിയുടെ ഒരു സ്വാധീനം അവൾക്കുണ്ട് എന്ന് പറയാനായിട്ട് കഴിയുള്ളൂ. ഒരു ആ ഒരു വേദശാസ്ത്രം ഒരു പക്ഷേ അബ്രഹാമിന്റെ കൂടാരത്തിൽ കേട്ടതായിരിക്കാം. എന്നാൽ അത് ഒഴിവാക്കിയാൽ അവളും പറയുക, ദൈവമേ നീ എന്നെ കാണും, ദൈവത്തിനൊരു പേര് വിളിക്കാൻ ഞാൻ ആരാണ് എന്നുള്ള ചിന്തകളൊന്നും അവളെ അലട്ടുന്നില്ല. വലിയവനായ ദൈവം, സർവശക്തനായ ദൈവം, ആ ദൈവത്തിന് എന്റേതായ ഒരു തലത്തിൽ ഞാനൊരു പേരിടുകയെന്നതോ, അത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അവളെ അലട്ടുന്നില്ല. അവൾ അവളുടെ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അവളെ സഹായിച്ച ദൈവത്തെ ലളിതമായിട്ട് നന്ദിയുള്ള സ്നേഹത്തോടെ ഒരു പേര് വിളിക്കുകയും ദൈവത്തെ തന്റെ ഹൃദയത്തോടെ ചേർത്ത് വെക്കുകയും ചെയ്യും. പ്രിയ സഹോദര സഹോദരി, ഇന്ന് നമുക്ക് പലർക്കും കൈമോശം വന്നിരിക്കുന്നത് ഈ വിശ്വാസത്തിന്റെ ഒരു ലാളിത്യമല്ലേ? നമ്മുടെ പല പ്രശ്നങ്ങളിൽ ദൈവം ഒരു ഉത്തരം തന്നതിന് ശേഷവും ദൈവമേ സന്തോഷത്തോടെ അത് സ്വീകരിക്കാനും ദൈവത്തിന് ഒരു നന്ദി പറയാനും, ഓ ദൈവം പാകെ ദൈവം എന്നെ കാണുന്നു, ദൈവം എന്നെ കാണുന്നു, ആരും കാണുന്നില്ലെങ്കിൽ ദൈവം എന്നെ കാണുന്നു, ദൈവം എന്റെ കൂടെ ഉണ്ട്, ഇങ്ങനെയുള്ള ഒരു ലളിതമായ ഒരു വിശ്വാസം നമുക്ക് പലപ്പോഴും കൈമോശം വന്നില്ലേ? നമുക്കിന്ന് പറയാനൊക്കുമോ, ദൈവത്തിനൊരു പുതിയ പേര് നമുക്ക് വിളിക്കാനൊക്കുമോ, ദൈവം എന്നെ കാണുന്നു, ദൈവം എന്നെ കാണുന്നു, യേശുവിനൊരു പുതിയ പേര്, യേശു എന്നെ കാണുന്ന യേശു. ഇവിടെ ഇതാ ഹാഗാർ ആ നിലയിലാണ് പറയുന്നത്. അവൾ ആ നിലയിൽ എന്നെ കാണുന്നു എന്ന് പറഞ്ഞപ്പോ അതിന്റെ 15-ാമത്തെ വാക്യം, ഹാഗാർ അബ്രഹാമിന് അതിന് കഴിഞ്ഞതിന് ശേഷം മുന്നോട്ട് പോകുമ്പോ അബ്രഹാമിനൊരു മകനെ പ്രസവിച്ചു. കർത്താവ് ആവശ്യപ്പെട്ടതനുസരിച്ച് അവള് തിരിച്ച് സാറായിയുടെ കൂടാരത്തിലേക്ക് കടന്നുപോയി, അബ്രഹാമിന്റെ കൂടാരത്തിലേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് ഹാഗാർ പ്രസവിച്ചു. പ്രസവിച്ചുവന്ന കുഞ്ഞിനെ ഇസ്മായേൽ എന്നാണ് പേരിട്ടത്. എന്തുകൊണ്ടാണ് ഇസ്മായേൽ എന്ന് പേരിട്ടത്? അതിന് കാരണം ഈ ദൂതൻ അവളോട് പറഞ്ഞു, നിനക്ക് നീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ ആ കുഞ്ഞിനെ ഇസ്മായേൽ എന്ന് പേർ വിളിക്കണം. അതിന്റെ 11-ാമത്തെ വാക്യം നോക്കുക, നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും, യഹോവ നിന്റെ സങ്കടം കേൾക്കൊണ്ട് അവന് ഇസ്മായേൽ എന്ന് പേർ വിളിക്കണം. ഒരുപക്ഷെ ഈ ദൂതൻ പറഞ്ഞ കാര്യം ഹാഗാറ് തിരിച്ച് കൂടാരത്തിൽ ചെന്നപ്പം അബ്രഹാമിനോട് രഹസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് അബ്രഹാം ഈ ദൂതൻ ഹാഗാറിനോട് പറഞ്ഞ നിലയിൽ തന്നെ ഇസ്മായേൽ എന്ന് ഈ കുഞ്ഞിനെ പേർ വിളിക്കും. ഇസ്മായേൽ എന്ന പേരിന്റെ അർത്ഥം എന്താ? ഇസ്മായേൽ എന്ന പേരിന്റെ അർത്ഥം എന്താ? ദൈവം കേൾക്കുന്നു എന്ന. ശ്രദ്ധിക്കുക, ഇവള് പറഞ്ഞത് ദൈവം എന്നെ കാണുന്നു, ദൈവം കാണുന്നു എന്ന് പറഞ്ഞപ്പം ദൈവം പറഞ്ഞു നിനക്കൊരു കുഞ്ഞുണ്ടാകും, കുഞ്ഞിനെ ദൈവം കേൾക്കുന്നു എന്ന് പേരിട എന്ന് പറഞ്ഞു. ആ സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മള് ആരും എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോ ഇവിടെ ഇതാ എന്നെ കാണുന്ന ഒരു ദൈവം എന്ന് മാത്രമോ, എന്ന് മാത്രമല്ല നിന്നെ കേൾക്കുന്ന ഒരു ദൈവം കൂടാണ് ഞാൻ എന്നുള്ള നിലയിൽ ഈ കുഞ്ഞിനൊരു പേരൂടെ യേശു സജസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അല്ലെങ്കിൽ തൃത്വത്തിലെ രണ്ടാമനായ രണ്ടാമത്തെ ആളത്വമായ പുത്രൻ തമ്പുരാൻ ആ നിലയിൽ ഒരു പേര് സജസ്റ്റ് ചെയ്യുക ചെയ്യുന്നു. ദൈവം കേൾക്കുന്നവനാണ്, ദൈവം കാണുന്നവൻ മാത്രമല്ല ദൈവം കേൾക്കുന്നവനോടാണ്. ഈ ദൈവം കേൾക്കുന്നവനാണെന്നൊരു പേരിടണം എന്ന് കർത്താവ് പറഞ്ഞപ്പോ അതിന്റെ അർത്ഥം എന്താ? ആകാരെ നീ നിന്റെ വിഷമം ആര് കാണുന്നില്ല എന്ന് വിചാരിക്കുമ്പോ കാണുന്നു എന്നൊടുവിൽ നിനക്ക് ബോധ്യമായി. ഞാൻ ദൈവമേ നീ എന്നെ കാണുന്നല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തിന് അങ്ങനെ ഒരു പേരിട്ടു. പക്ഷെ അവിടെ കൊണ്ട് കാര്യങ്ങൾ നിൽക്കുന്നില്ല. നിന്നെ കാണുക മാത്രമല്ല നിന്റെ നിലവിളി കേൾക്കുകയും ചെയ്യുന്നവനാണ് ഞാൻ, ഇസ്മായേൽ എന്ന് പേരിട. നോക്കുക സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ ആരും കാണുന്നില്ല എന്നാണോ നിന്റെ നിലവിളി? ഓ, അത് കാണുന്നവൻ മാത്രമല്ല നിന്റെ നിലവിളി കേൾക്കുന്നവന് കൂടെയാണ് ദൈവം. ഇവിടെ ഇസ്മായേലിന് ആ നിലയിൽ പേരിടുമ്പോ നോക്കുക, ജനിക്കാൻ പോകുന്ന ആളുകൾക്ക് ദൈവം തന്നെ പലർക്കും പേരുകൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം യേശു ക്രിസ്തുവിനെ കുറിച്ച്, യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ പൈതലിന് ഇമ്മാനുവൽ എന്ന് പേരിടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ യോഹന്നാൻ സ്നാപകൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവന്റെ പേര് യോഹന്നാൻ എന്ന് ആകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈബിൾ മുഴുവൻ നമ്മൾ പരിശോധിച്ചാൽ ഏഴ് പേർക്ക് മുന്നമ്മയെ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദൈവം മുന്നമ്മയെ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏഴ് പേർക്ക്. ആ അതിലെ ആദ്യത്തെ ആളാണ് ഇസ്മായേൽ. ഇസ്മായേലിന് ചില പ്രത്യേകതകളുണ്ട്. ഞാൻ പറഞ്ഞു ഹാഗാറിന് വേണ്ടിയാണ് തൃത്വത്തിൽ രണ്ടാമൻ ആദ്യം ഇറങ്ങി വന്നതെന്ന്. അതുപോലെ തന്നെ ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിന് ദൈവം പേര് സജസ്റ്റ് ചെയ്യുന്നത് ആദ്യമായിട്ട് ഇസ്മായേലിന് വേണ്ടിയാണ്. പിന്നീടാണ് ഇസഹാക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് ഇസഹാക്ക് എന്നുള്ള പേര് കൊടുക്കണം എന്ന് പറഞ്ഞത്. നാം ബൈബിൾ മുഴുവൻ പരിശോധിച്ചാൽ ഏഴ് സ്ഥലങ്ങളിൽ മുൻകൂർ ദൈവം പേര് കൊടുക്കുന്നുണ്ട്. അതിലെ ആദ്യം ഇസ്മായേലിനാണ്, രണ്ടാമത് ഇസഹാക്കിനാണ്, മൂന്നാമത് ശലോമോനാണ്, നാലാമത് നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ യോശിയായിക്കാണ്, യോശിയാവ്. യോശിയാവ് എന്നൊരാള് വർഷങ്ങൾക്ക് ശേഷം ഈ യാഗപീഠത്തില് ഓ പൂജാഗിരികളിലെ പുരോഹിതന്മാരെ ബലിയർപ്പിക്കുകയും അസ്ഥികൾ ചുട്ടുകരിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് യെരോബെയാമിനോട് ഒരു പ്രവാചകൻ പ്രവചിച്ച രംഗം അത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് നിറവേറുന്നത്. നോക്കുക, ആ വരാൻ പോകുന്ന രാജാവിന്റെ പേര് നേരത്തെ പ്രവചിച്ചു. ഓ, വരാൻ പോകുന്ന ഒരാളുടെ പേര് നേരത്തെ പ്രവചിച്ചു, യോശിയാവ്. അതുപോലെ തന്നെ നമ്മള് കോരേശിനെ കുറിച്ച് യെശയ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണും. കോരേശ് ആരാണ്? കോരേശാണ് യെരുശലേമില് ദേവാലയം പണിയാൻ വേണ്ടി ദൈവം മനസ്സിൽ തോന്നിപ്പിച്ച ആ ജാതീയനായ ഒരു രാജാവാണ് കോരേശ്. ആ കോരേശാണ് ആ നിർദ്ദേശമനുസരിച്ചാണ് യെഹ്രാജ് എന്ന് യെരുശലേം മന്ദിരം വീണ്ടും പണിയുന്നത്, ദേവാലയം വീണ്ടും പണിയുന്നത്. ആ രംഗമൊക്കെ നമുക്കറിയാം. പക്ഷെ കോരേശ് ജനിക്കുന്നതിന് 150 വർഷം മുമ്പ് യെശയ്യാവ്, ഓ യെശയ്യാവിന്റെ പുസ്തകം അതിന്റെ 44-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ കോരേശ് എന്നുള്ള പേര് നമ്മൾ കാണാൻ കഴിയും. എന്റെ ദാസനായിട്ട് ഒരുവൻ വരും, കോരേശ് എന്നാണ് എന്ന് പറയുന്നു. അങ്ങനെ കോരേശ്. പഴയ നിയമത്തിൽ നമ്മൾ ഇത്രയും ആളുകളെയാണ് കാണുന്നത്. പുതിയ നിയമത്തിൽ വരുമ്പോൾ യോഹന്നാൻ സ്നാപകനെ കാണുന്നു, യേശുവിനെ കാണുന്നു. മൊത്തം ഏഴ് പേര്. പേര് ദൈവം തന്നെ നേരത്തെ മുൻകൂർ പറഞ്ഞത്. ഓ, ഇസ്മായേൽ, ഇസഹാക്ക്, ശലോമോന്, യോശിയാവ്, അതുപോലെ തന്നെ കോരേശ്, യോഹന്നാൻ സ്നാപകൻ, യേശു ക്രിസ്തു. ഇവര് ഇത്രയും പേരുകള്, ഇത്രയും ആളുകളുടെ കാര്യത്തില് ദൈവം മുൻകൂർ പേര് പറയുന്നെങ്കിൽ ഇതാ അതിന്റെ തുടക്കം ആരിലാണ്? ഇസ്മായേലിലാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. നമുക്ക് വല്ലപ്പോഴും ഇസ്മായേലിനെ കുറിച്ച് വലിയ പ്രതീക്ഷകളൊന്നുമില്ല ഇസ്മായേലിനെ കുറിച്ച്. എന്നാൽ ഇസ്മായേലിന്റെ കാര്യത്തിലാണ് ദൈവം മുൻകൂർ ആദ്യമായിട്ട് ഒരു പേര് നൽകിയത്. ആ പേരെന്താണ്? ദൈവം കേൾക്കുന്നു, ദൈവം കേൾക്കുന്നു എന്നുള്ള പേര്. പ്രിയമുള്ളവരെ, സഹോദരി സഹോദരന്മാരെ, നമ്മള് നമ്മുടെ സങ്കടങ്ങൾ ആരും കാണുന്നില്ല എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുമ്പോ സങ്കടങ്ങളുള്ള നമ്മളെ കാണുക മാത്രമല്ല, നിന്റെ മരുഭൂമിയിലെ നിന്റെ ഉഴൽച്ചകളെ കാണുക മാത്രമല്ല, നിന്റെ സങ്കടത്തിന്റെ നിലവിളിയെ കേൾക്കുകയും ചെയ്യും എന്നുള്ള നിലയിൽ ദൈവം ഒരു മറുപടി നൽകുന്നു. ഇതിന്റെ അക്ഷരാർത്ഥത്തിലുള്ള ആ നിലയിലുള്ള നിറവേറൽ ചില അധ്യായങ്ങൾക്ക് ശേഷം നമുക്ക് കാണുവാനായിട്ട് കഴിയും. 23 അധ്യായത്തിലേക്ക് കടന്നു വരിക. 23 അധ്യായത്തിൽ ഹാഗാർ വീണ്ടും തന്റെ യജമാനത്തിയുടെ അടുത്തു നിന്ന് അബ്രഹാം അവളുടെ തോളിൽ ഒരു തുരുത്തി വെള്ളം എടുത്തുവെച്ച് അവളെ പറഞ്ഞുവിടുന്ന രംഗം. ആ സമയത്ത് ഹാഗാർ കനിയയല്ല, ഇസ്മായേലൂടെയുണ്ട്. ഇസ്മായേലൂടെയുണ്ട്. ഓ, 18-19 വയസ്സോളം പ്രായമുള്ള ഇസ്മായേലിനെ എടുത്തുകൊണ്ട് ഹാഗാർ വീണ്ടും മരുഭൂമിയിൽ ഉഴന്ന് നടക്കുകയാണ്. അവൾക്ക് വഴിതെറ്റിപ്പോയി. നോക്കുക, അതിന്റെ 21 ഉൽപ്പത്തി പുസ്തകം 21 15 വാക്യം, 14 അവസാന ഭാഗം. അവൾ പുറപ്പെട്ടു പോയി, ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. ഉഴന്നു നടക്കുക. സഹോദരി, സഹോദര, നിന്റെ ഉഴച്ചകളെ ആരും അറിയുന്നില്ല എന്ന് നീ കരുതരുത്. സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നല്ലോ, അവൻ എന്റെ ഉഴച്ചകളെ അറിയും. ഉഴൽച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? വാണ്ടറിങ്സ്, എന്റെ അലഞ്ഞുതിരിയല്. ഓ, ജോലിയില്ലാത്ത ചെറുപ്പക്കാരാ, നിന്റെ അലഞ്ഞുതിരിയൽ ആരും അറിയുന്നില്ല എന്നാ നീ വിചാരിക്കുന്നു. പക്ഷെ നിന്റെ ഉഴൽച്ചകളും ഓ നിന്റെ അലച്ചിലും അറിയുന്ന ഒരാളുണ്ട്. ഇതാ ഈ ഈ ഹാഗാർ അവളുടെ ഇസ്മായേലുമൊത്ത്, മകനായ ഇസ്മായേലുമൊത്ത് ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നപ്പോ തുരുത്തിയിലെ വെള്ളം ചെലവായി. അവൾ കുട്ടിയെ ഒരു തണലിലിട്ടിട്ട് കുഞ്ഞിന്റെ മരണം എനിക്ക് കേൾക്കണ്ട, കാണണ്ട എന്ന് പറഞ്ഞു. ഓക്കെ, കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞു. അതിന്റെ 16 വാക്യം, എതിരെ ഇരുന്ന് ഉറക്ക കരഞ്ഞു. അപ്പോ ദൈവം എന്ത് ചെയ്തു? ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ഇസ്മായിൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ദൈവം കേൾക്കുമെന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇവിടെ ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെ ആ ബാലന്റെ നിലവിളി ദൈവം കേൾക്കുകയാണ് ചെയ്യുന്നത്. ദൈവം കേട്ടു, നിലവിളി കേട്ടു. ആ ദൈവത്തിന്റെ ദൂതൻ, ആ ദൂതൻ വീണ്ടും വരുന്നു. ദൂതൻ വന്ന് ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട് സംസാരിക്കുന്നു. ദൈവം എന്നിട്ട് ചെയ്യുന്ന വേറൊരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരട്ടെ. അതിന്റെ 19 വാക്യം, ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവൾ ഒരു നീരുറവ് കണ്ടു. ദൈവത്തിന് അവൾ നേരത്തെ വിളിച്ച പേരെന്താ? ചില അധ്യായങ്ങൾക്ക് മുമ്പ് വിളിച്ച പേരെന്താ? ദൈവം കാണുന്ന ദൈവം, കാണുന്ന ദൈവം എന്നാണ് അവൾ ഒരു പേര് വിളിച്ചത്. ഇവിടെ ഇതാ കാണുന്ന ദൈവം കാണിക്കുന്ന ദൈവം കൂടെ ആയി മാറും. എന്താ ചെയ്യുന്നത്? ദൈവം അവളുടെ കണ്ണ് തുറന്ന് അവൾക്ക് ഒരു നീരുറവ് കാണിച്ചു കൊടുക്കുകൂടെ ചെയ്യും. പ്രിയമുള്ളവര്, നമ്മുടെ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് നമുക്ക് കടന്നു വന്നാൽ നമുക്കിത് പറയാനായിട്ട് കഴിയണം. നമ്മുടെ ജീവിതത്തില് ഓ ദൈവം നമ്മളെ കാണുന്നു എന്ന് മാത്രമല്ല, ആ പ്രശ്നത്തിനൊരു പരിഹാരം ദൈവം കാണിച്ചു തരിക കൂടെ ചെയ്യുന്നവനാണ്. കാണിച്ചു തരിക കൂടെ ചെയ്യുന്നവൻ, കാണുന്ന ദൈവം കാണിച്ചു തരിക കൂടെ ചെയ്യുന്ന ദൈവമായിട്ട് അവളുടെ ജീവിതത്തിൽ വരുന്നു. സഹോദരി സഹോദരന്മാരെ, ഞാൻ എന്റെ ഈ ഹാഗാറിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളെ ചുരുക്കി നമുക്ക് വീണ്ടും ഇങ്ങനെ ചിന്തിക്കാം. നമ്മുടെ വിഷമങ്ങൾ ആരും കാണുന്നില്ല എന്ന് വിചാരിക്കുമ്പോ അവിടെ കാണുന്നവൻ ഒരുവനുണ്ട്, യേശുവാണത്. അവൻ അവിടെ കടന്നു വന്നു. അബ്രഹാമിന് പ്രത്യക്ഷനാകുന്നതിന് മുമ്പ് ഹാഗാറിന് പ്രത്യക്ഷനായി. അവളെ കണ്ടു, അവളെ കണ്ടു. അവളോട് ആ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അവൾ ദൈവത്തിന് ഒരു പേര് കൊടുത്തു, എന്നെ കാണുന്ന ദൈവം എന്ന പേര് കൊടുത്തു. അപ്പൊ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കാണുക മാത്രമല്ല നിന്റെ നിലവിളിയൂടെ കേൾക്കും എന്ന് പറഞ്ഞ് കേൾക്കുന്ന ദൈവം ആ നിലയിൽ ഒരു പേര് തന്റെ കുഞ്ഞിന് കൊടുക്കാനായിട്ട് ഇസ്മായേൽ എന്നൊരു പേര് സജസ്റ്റ് ചെയ്യും. അതിനുശേഷം വർഷങ്ങൾ നാളുകൾ കടന്നുപോയി. ഹാഗാർ തന്റെ പൈതലായ ഇസ്മായേലുമായിട്ട് വീണ്ടും ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടക്കുന്ന രണ്ടാമത്തെ രംഗം. രണ്ടാമത്തെ രംഗത്തിൽ അക്ഷരാർത്ഥത്തിൽ തന്നെ ദൈവം ആ പൈതലിന്റെ നിലവിളി കേട്ടു. ദൈവം കേൾക്കുന്നു. അവന്റെ പേര് പോലെ തന്നെ സംഭവിച്ചു. അവന്റെ നിലവിളി ദൈവം കേട്ടു. കേട്ടു കേൾക്കുക മാത്രമല്ല, ഹാഗാർ ദൈവം എന്നെ കാണുന്നു എന്ന് പറഞ്ഞപ്പം അവിടെ കാണുക മാത്രമല്ല, കാണിക്കുക കൂടെ ചെയ്യുന്നു. ആ പ്രശ്നത്തിന്റെ ഒരു വിടുതൽ, ഒരു പരിഹാരം ദൈവം കാണിക്കുക കൂടെ ചെയ്യുന്നു. നമ്മൾ എന്തിനാണ് ഇന്ന് രാവിലെ പഴയ നിയമത്തിലെ ഒരു മിസ്രൈമ്യ ദാസിയുടെ കഥ ഇത്രയും വിശദമായിട്ട് പറയുന്നത്? പ്രിയമുള്ളവരെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിന്റെ രംഗങ്ങളിൽ ഈ യേശുവിനെയാണ് നമ്മൾ പിൻപറ്റുന്നത്. പഴയ നിയമത്തിലെ ദൈവത്തെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക, രക്തച്ചൊരിച്ചിലും ഓ യുദ്ധങ്ങളും ആ വളരെ ഗൗരവമായിട്ട് തെറ്റിന് ആ നിലയിൽ ശിക്ഷിക്കുന്നവനും കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് ആ നിലയിൽ ശിക്ഷിക്കുന്നതും ഒക്കെയായ ആ ന്യായപ്രമാണത്തിന്റെ ദൈവം, ആ ന്യായപ്രമാണത്തിന്റെ ദൈവം ആളുകൾക്ക് ഭയമാണ്, ദഹിപ്പിക്കുന്ന അക്കിയാണ്. ആ നിലയിൽ ചിന്തിച്ചിരിക്കുമ്പോ ഇതാ അവിടെയും ആ പഴയ നിയമത്തിൽ പോലും ഒരു ഒരു കർത്താവായ യേശുക്രിസ്തു കടന്നു വന്ന് ഈ ഹാഗാറിനെ അവളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവൾക്ക് വിടുതൽ നൽകുകയും ആ പ്രശ്നങ്ങളിൽ നിന്നൊരു ഒരു വിടുതല് അവളെ കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോ തന്റെ ഈ മനോഭാവത്തിന് മാറ്റം വന്നു എന്ന് നമുക്ക് പുതിയ നിയമത്തിൽ നിന്ന് ഒരു ഭാഗം വളരെ വേഗത്തിൽ നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 15 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോ തന്റെ ഈ സ്വഭാവത്തിന് മാറ്റം വന്നു. 15 അധ്യായത്തിലേക്ക് വരുമ്പോ നമ്മൾ വളരെ യേശുവിനെ കുറിച്ച് പ്രതീക്ഷിക്കാത്ത ഒരു വാക്യം നമുക്ക് വായിക്കാം. 15 അതിന്റെ 23 വാക്യം, അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. ആരാണ് നിലവിളിച്ച് പറഞ്ഞു അതിന്റെ തൊട്ട് മുകളിൽ? ഒരു സ്ത്രീയെ യേശുവിന്റെ അടുത്ത് വന്ന് നിലവിളിച്ചിട്ട് യേശു എന്ത് ചെയ്തില്ല? ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. എത്ര കഠോരൻ എന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത്? യേശുവിനെ കുറിച്ച് നമ്മൾ ഇതുവരെ പറഞ്ഞു വന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമാണോ ഇവിടെ കാണുന്നത്? ഇത് ആരുടെ അടുത്താണ് യേശു ഈ നിലയിൽ പെരുമാറുന്നത്? ഒരു കനാന്യ സ്ത്രീ വന്നു. നമുക്ക് ആ പശ്ചാത്തലം അറിയാം. മത്തായി എഴുതിയ സുവിശേഷം 15 അതിന്റെ 23-21 മുതലുള്ള വചനങ്ങൾ. അവിടെ സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് യേശു കടന്നു ചെന്നപ്പോ ഒരു കനാന്യ സ്ത്രീ വന്നു, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഈ നിലയിലുള്ള രംഗം ഉണ്ടാകും. നമ്മുടെ നിലവിളി വളരെ ജനുവിനായ കാര്യമാണ്, നമ്മുടെ ഒരു പ്രശ്നം. ആ സ്ത്രീയെ നോക്കി, അവൾക്കൊരു കുഞ്ഞേ ഉള്ളൂ, ആ കുഞ്ഞ് ഭൂതോപദ്രവത്താൽ കഷ്ടപ്പെടണം എന്നാണോ ദൈവം ആഗ്രഹിക്കുന്നത്? അതിനൊരു പ്രതിശാന്തി വേണ്ടേ? ഓ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് തന്നെ അവൾ കടന്നു ചെന്നു. അവളുടെ നിലവിളി യേശുവിന്റെ സന്നിധിയിൽ തന്നെ അവൾ അർപ്പിച്ചു. എന്നിട്ടും ഒരു വാക്കുപോലും മറുപടിയില്ല. സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഈ നിലയിലുള്ള രംഗങ്ങൾ ഉണ്ടായിട്ടില്ലേ? നമ്മളെ യേശു നമ്മുടെ കണ്ണുനീര് കാണുന്നു എന്ന് പറയുന്നു, നമ്മുടെ നിലവിളി കേൾക്കുന്നെന്ന് പറയുന്നു. പക്ഷെ ഇവിടെ ഇതാ, ഒരു നിലവിളി കേൾക്കുന്നില്ല, ഒരു വാക്കും മറുപടി പറയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഈ നിലയിലുള്ള രംഗങ്ങൾ ഉണ്ടായേക്കാം. മറുപടി ഒന്നും പറയാത്ത, ഒരു വാക്കുപോലും പറയാത്ത രംഗം. അങ്ങനെയുള്ള രംഗങ്ങളിലൂടെ നമ്മൾ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടോ? ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, പക്ഷെ ഒരു മറുപടിയില്ല. ആകാശം അടഞ്ഞിരിക്കുന്നത് പോലെ, ഓ ഒരു മറുപടിയില്ല, ഒരു ശബ്ദമില്ല. ദൈവം, ഞാൻ ഈ കാര്യത്തിന് വേണ്ടി എത്ര നാളാണ് നിന്നോട് ചോദിച്ചത്? ഒരു ഊഷരമായ വന്ധ്യമായ ഒരു അനുഭവം. ദൈവമേ, എന്തുകൊണ്ട് നീ ഒരു വാക്ക് പറയുന്നില്ല? കാര്യങ്ങള് ഇവിടെ ഇതിന്റെ അവസാനമല്ല പ്രിയമുള്ളവരെ, അവിടെ തീർന്നില്ല. നമ്മൾ തുടർന്ന് വായിച്ചു നോക്കുക, എന്തുകൊണ്ടാണ് യേശു അവിടെ വെച്ച് ഒരു വാക്കുപോലും പറയാതിരുന്നത്? ശിഷ്യന്മാര് പറഞ്ഞു, ഇവളെ പറഞ്ഞു വിടണമേ എന്നാ അവര് പറയുന്നത്. നോക്കുക അതിന്റെ തൊട്ട് താഴെ, ശിഷ്യന്മാര്, യേശു ഒരു വാക്കും പറഞ്ഞില്ല, ശിഷ്യന്മാര് ചില വാക്കുകൾ പറഞ്ഞു. ആ വാക്കുകൾ എന്തായിരുന്നു? മുറിപ്പെടുത്തുന്ന വാക്കുകളായിരുന്നു. എന്താ പറഞ്ഞത്? ഇവളെ പറഞ്ഞു വിടണമേ, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളല്ല, ഇവൾ അന്യജാതിക്കാരിയാണ്, ഇവൾക്ക് വേണ്ടി കർത്താവേ നീ ഇടപെടണ്ട, അവളെ പറഞ്ഞുവിട് എന്നാണ് ശിഷ്യന്മാരെ പറയുന്നത്. പക്ഷേ എന്ത് സംഭവിച്ചു? അതിന്റെ താഴേക്ക് വരുമ്പോ കർത്താവ് അവളോട് ഇടപെടുന്നു, അവളുടെ ആ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്നു, ആ കുഞ്ഞിന് സൗഖ്യം കൊടുക്കുന്നു. അവളുടെ വലിയ വിശ്വാസത്തെ കർത്താവ് എന്ത് ചെയ്യുന്നു? കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. സഹോദരി സഹോദര, നിന്റെ ചില പ്രശ്നങ്ങൾ ഇപ്പോൾ കേൾക്കുന്നില്ല, ചിലതിന് മറുപടിയില്ല എന്ന് നീ വിചാരിച്ചിരിക്കുമ്പോ കാര്യങ്ങൾ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഒരുപക്ഷെ കുറ്റപ്പെടുത്തലിന്റെ സ്വരം സഹോദരന്മാരിൽ നിന്ന് തന്നെ ചിലപ്പോൾ കേട്ടെന്നും വരാം, പക്ഷേ കാര്യങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല. ഓ, നിന്റെ വിശ്വാസം ടെസ്റ്റ് ചെയ്യപ്പെടുകയാണ്, നിന്റെ വിശ്വാസം ശോധന ചെയ്യപ്പെടുകയാണ്. അതൊരു വലിയ വിശ്വാസമാണെന്ന് വിശ്വാസത്തിന്റെ നായകനെ പൂർത്തി വരുത്തുന്നവനുമായി യേശു കണ്ടെത്തുകയാണ്, അവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് തരികയാണ് ചെയ്യുന്നത്. നോക്കുക, അവൾക്ക് എന്ത് സംഭവിച്ചു? അവളുടെ പ്രശ്നത്തിൽ നിന്ന് അവൾക്ക് വിടുതൽ കൊടുത്തു, അവളുടെ വിശ്വാസം വലുതാണ് എന്നൊരു സർട്ടിഫിക്കറ്റും കിട്ടി. ഒരു കാര്യമേ അവൾ ചോദിച്ചുള്ളൂ, പക്ഷെ ഒരു കാര്യം ചോദിച്ചിടത്ത് രണ്ട് മറുപടിയാണ് കിട്ടിയത്. ഒന്നെന്താണ്? അവളുടെ പ്രശ്നത്തിന് പരിഹാരവുമായി അവളുടെ വിശ്വാസം ശോധന ചെയ്യപ്പെട്ട് സ്ഫുടം ചെയ്യപ്പെട്ട ആ വിശ്വാസത്തിലേക്ക് അവളെ കൊണ്ടുവരാനും ദൈവത്തിന് ഉദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് അവിടെ ഒരു വാക്കുപോലും പറയാതിരുന്നത്. അല്ലാതെ കർത്താവിന്റെ സ്വഭാവത്തില് മാറ്റമുണ്ടായിട്ടല്ല. യേശു ക്രിസ്തു പഴയ നിയമകാലത്ത് ഹാഗാറിനോട് ഏത് അളവിൽ പെരുമാറിയോ അതേ കരുണയും അതേ സ്നേഹവും ഓ അതേ പ്രശ്നങ്ങൾ കേൾക്കാനായിട്ട് തുറന്ന ചെവികളും പ്രശ്നങ്ങൾ കാണാനായിട്ട് തുറന്ന കണ്ണുകളും യേശുവിന് ഈ ജീവിതത്തിലെ ഈ ഭൂമിയിലായിരുന്ന തന്റെ ജീവിതകാലത്തും ഉണ്ടായിരുന്നു. നമുക്ക് പല അനുഭവങ്ങളും നമുക്ക് അറിയാൻ കഴിയും. ഇവിടെ ഇതാ കന്യാനെ സ്ത്രീക്കൊരു മറുപടി ഇല്ലായിരുന്നു എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ അതും ദൈവത്തിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നു. നമുക്ക് ഇതിനുശേഷം കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം കർത്താവിന്റെ മനോഭാവത്തിന് മാറ്റം വന്നിട്ടില്ല എന്ന് നമ്മൾ പലപ്പോഴും പറയാറുള്ള മട്ടലക്കാരത്തി മറിയയുടെ അനുഭവം കൂടെ നമുക്ക് വളരെ വേഗത്തിൽ 5 മിനിറ്റ് കൊണ്ട് അതുകൂടെ ചിന്തിച്ച് നമുക്ക് വാക്കുകൾ അവസാനിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലാണ് നാം ചിന്തിച്ചു വന്നത്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. യേശു ക്രിസ്തു പഴയ നിയമകാലഘട്ടത്തിൽ യേശുവിന്റെ പ്രത്യേകത നമ്മൾ കണ്ടു. പുതിയ നിയമകാലഘട്ടത്തിലും ഈ കനാന്യ സ്ത്രീയോട് ഇടപെട്ട് അവളെ അവളുടെ പ്രശ്നത്തിന് പരിഹാരം നൽകുകയും അവളുടെ വിശ്വാസത്തെ സ്ഫുടം ചെയ്തെടുക്കുകയും ചെയ്യാനായിട്ട് ആ പ്രത്യേക ലക്ഷ്യത്തോടെയാണ് യേശു ആദ്യം മൗനം ഭജിച്ചത് എന്ന് നമ്മൾ കണ്ടു. പ്രിയ സഹോദരി സഹോദര, നിന്റെ പ്രശ്നങ്ങൾക്ക് എപ്പോഴെങ്കിലും കർത്താവ് മറുപടി തരുന്നില്ല എന്ന് വിചാരിച്ചാൽ നീ നിരാശപ്പെട്ടു പോകല്ലേ? അതിന് കർത്താവിനൊരു ഉദ്ദേശമുണ്ട്. നിന്റെ വിശ്വാസത്തെ സ്ഫുടം ചെയ്തെടുക്കണം. നിനക്കൊരു മറുപടി കർത്താവ് കാത്തുവച്ചിട്ടുണ്ട്. നിന്റെ കുഞ്ഞിന്റെ പ്രശ്നം, നിന്റെ പ്രയാസം, നിന്റെ കണ്ണുനീര്, അവിടുന്ന് നിന്റെ കണ്ണുനീര് തുരുത്തിയിലാക്കി വെച്ചിരിക്കുന്നുവെന്നാണ് സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത്. സങ്കീർത്തനത്തിൽ അവൻ എന്റെ ഉഴൽച്ചകളെ അറിയുന്നു എന്ന് പറഞ്ഞ അതിനുശേഷം ദാവീദ് വീണ്ടും പറയുന്നത് നീ എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ സംഗ്രഹിച്ചു വെച്ചിരിക്കും. ഓ, കർത്താവ് അത് സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട്, അവിടുന്ന് അറിയുന്നുണ്ട്. മറുപടി താമസിക്കുന്നു, പക്ഷെ അതിനൊരു ഉദ്ദേശമുണ്ട്. നോക്കുക, ഇങ്ങനെ കർത്താവിന്റെ ഭൂമിയിലെ ജീവിതത്തിലും കർത്താവിന്റെ മനോഭാവത്തിന് മാറ്റമില്ല. എന്നാൽ മരിച്ചുയർത്തതിനു ശേഷമോ പുനരുത്ഥാനം ചെയ്തതിനു ശേഷമോ, അതായത് ഇനിയും നമ്മൾ കർത്താവിനെ കാണുന്ന രംഗങ്ങളിലോ കർത്താവിന്റെ മനോഭാവത്തിന് മാറ്റമുണ്ടോ? ഇല്ല. മറ്റനക്കാരത്തി മറിയയുടെ അനുഭവമാണ് നമ്മൾ കാണുന്നത്. അവള് ആ തോട്ടത്തിലെ കരഞ്ഞുകൊണ്ട് നിൽക്കുക ചെയ്യുന്നു. നോക്കുക, ഇരുട്ടുള്ള സമയം ശ്രമിച്ചേ. ഓ, യേശു മരിച്ചു. യേശുവിന്റെ ആ മൃതശരീരത്തിൽ പൂശാനായിട്ട് അവള് സുഗന്ധവർഗവുമായിട്ട് വന്ന് നിൽക്കുക. അവളെ സംബന്ധിച്ചിടത്തോളം യേശു ഉയർക്കുമെന്നൊരു പ്രതീക്ഷ അവൾക്കില്ല. അതുകൊണ്ടാണല്ലോ അവൾ ആകെ ഭയപ്പെട്ടു പോയത്. യേശു ഉയർക്കുമെന്നൊരു പ്രതീക്ഷയില്ല. നമ്മൾ പലരും നമ്മുടെ പല പ്രതീക്ഷകളും യേശുവിൽ അവൾക്കൊരു ഒരു വിശ്വാസവും വലിയ പ്രതീക്ഷയും ഉണ്ടായിരുന്നു. പക്ഷെ യേശു മരിച്ചതോടെ അവളുടെ വിശ്വാസവും മരിച്ചു മണ്ണടിഞ്ഞു. നമ്മിൽ പലരും പലതിനെ കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷകൾ തീർത്തും അസ്തമിച്ച് അത് മരിച്ചു മണ്ണടിഞ്ഞു. ആ മരിച്ചു മണ്ണടിഞ്ഞ പ്രതീക്ഷയെ പിന്നെയും അതിന്റെ മേൽ തൈലം പൂശുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോൾ അതിന്റെ അകത്തൊരു സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായോ? ആളുകൾ രണ്ടു തരം വിധത്തിലാണ്. ആളുകളെ മറ്റുള്ളവരെ പീഡിപ്പിച്ച് ഒരു സന്തോഷമുള്ള ആളുകളുണ്ട്. മറ്റുള്ളവരെ പീഡിപ്പിക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടുന്ന ആളുകളുണ്ട്. എന്നാൽ മസോക്കിസം എന്ന് പറഞ്ഞ് മനഃശാസ്ത്രജ്ഞന്മാര് പറയുന്ന രണ്ടാമത്തെ ഒരു മനോഭാവമുണ്ട്. അതെന്താണ്? സ്വയം പീഡിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് ആരുമില്ല, എന്റെ കാര്യം കാണാൻ ആരുമില്ല, ഭർത്താവും എനിക്കില്ല, ഓ എനിക്ക് കുഞ്ഞുങ്ങളും എനിക്ക് സഹായമില്ല, സഹോദരന്മാരും ഇല്ല. ഒരു ഒരു മസോക്കിസ്റ്റ് മനോഭാവം. എനിക്കൊരു പ്രതീക്ഷയുമില്ല, ഇനി മുന്നോട്ട് പോകാനുമില്ല, എനിക്കതിൽ പരാതിയുമില്ല. ഞാൻ എന്റെ നഷ്ടപ്പെട്ട പ്രതീക്ഷയുടെ മേൽ പിന്നെയും തൈലം പൂശി ഇങ്ങനെ നിന്നോളാം. ഒരു പരിഭവവുമില്ല, ഒരു പരാതിയുമില്ല. അതിന്റെ അകത്തും ഒരു വഞ്ചനയുണ്ട്. പ്രിയമുള്ളവരെ, ഈ മക്കളക്കാരത്തെ മറിയെ സംബന്ധിച്ച് നോക്കുക, അവള് അവളുടെ പ്രതീക്ഷകൾ മുഴുവൻ മരിച്ച് മണ്ണടിഞ്ഞു. കർത്താവ് ഉയർക്കുമെന്ന് നമുക്കൊരു പ്രതീക്ഷയില്ല. പക്ഷെ കർത്താവിന്റെ മൃതശരീരത്തില് സുഗന്ധവർഗം പൂശാനായിട്ട് ആ സെമിത്തേരിയില് ഇരുട്ടുള്ളപ്പം വന്ന് അവൾ തന്നെ നിന്ന് കരയുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഇങ്ങനെ പറഞ്ഞെങ്കിലും സഹോദരി സഹോദര, നിന്റെ ആ പ്രശ്നം, നിന്റെ ആ മസോക്കിസ്റ്റ് മനോഭാവം മൂലമുള്ള നീ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു ഒരു സ്വയസ്നേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ കുഴിയുണ്ടല്ലോ, അതിൽ നിന്ന് നിനക്ക് തന്നെ കരകയറാൻ കഴിയേല എന്ന് കർത്താവിനറിയാം. കർത്താവ് ചെയ്തു. ഈ മക്കലക്കാരത്തി മറിയയ്ക്ക് പ്രത്യക്ഷനായി കർത്താവ് അവളെ ആശ്വസിപ്പിക്കുകയും അവളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയും അവളെ ആ ചതിക്കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്തു. സ്വയസഹതാപത്തിന്റെ, എനിക്കാരുമില്ല എന്നുള്ള നിലവിളിയുടെ, സ്വന്തം ദുഃഖങ്ങളെ താലോലിക്കുന്ന ആ മനോഭാവത്തിൽ നിന്ന് നമ്മളെ കരകയറ്റാനായിട്ട് കർത്താവ് അവിടെ കടന്നു പോകും. ഇന്ന് നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ഒരു മനോഭാവത്തിലാണോ ആയിരിക്കുന്നത്? കർത്താവ് നമ്മളെ കൈവിടുന്നവനല്ല. ഒരു പക്ഷേ നിന്റെ സഭയിലുള്ളവർ, ഓ മൂപ്പന്മാര്, അവർക്കിത് മനസ്സിലാകുകയില്ലായിരിക്കും. സഹോദരി, നീ പ്രത്യേകമായിട്ട് കടന്നു പോകുന്ന ഒരു മനോഭാവം അത് വേറൊരാൾക്ക് മനസ്സിലാകുകയില്ല, ഭർത്താവിന് മനസ്സിലാകുകയില്ല, കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായില്ലെന്നിരിക്കും, സഹോദരന്മാരത് കണ്ടില്ലെന്ന് നടിച്ചെന്നിരിക്കും. പക്ഷെ കാണുന്ന ഒരാളുണ്ട്, അതാണ് മറ്റൽക്കാരത്തി മറിയുടെ ആ കണ്ണുനീരിന് മുമ്പില് അവിടെ കടന്നു വന്ന് സ്ത്രീയെ നീ കരയുന്നത് എന്ത് എന്ന് ചോദിക്കുന്ന യേശുവിന്റെ മനോഭാവം. അതിന്റെ 15-ാമത്തെ വാക്യം, സ്ത്രീയെ നീ കരയുന്നത് എന്ത്, ആരെ തിരയുന്നു എന്ന് ചോദിക്കും. നോക്കുക, ആ സ്ത്രീയെ ആശ്വസിപ്പിക്കാനായിട്ട് കർത്താവ് കടന്നു വന്ന ആ രംഗത്തെ കുറിച്ച് ഏഴ് പർദീസ എന്ന് പറയുന്ന പ്രശസ്തമായ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ആ ഗ്രന്ഥകാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ലൈബ്രറിയിൽ ആ പുസ്തകമുണ്ട്. ആ ഗ്രന്ഥകാരൻ പറയുന്നത് ഇത് വളരെ നിർണായകമായ ഒരു രംഗമാണ്. യേശു മരിച്ചു, മരിച്ച് അവിടുന്ന് ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി. എഫേസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു രംഗം കാണുന്നുണ്ടല്ലോ. പൗലോസ് പറയുന്നുണ്ട്, യേശു മരിച്ചതിന് ശേഷം അവിടുന്ന് ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയി അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു? എഫേസ്യർ 4-ാം അധ്യായം 8-9 വാക്യങ്ങളിലാണ് നമ്മൾ കാണുന്നത്. അവിടുന്ന് ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഓ കരേറി വന്നു. പഴയ നിയമ വിശുദ്ധന്മാർ, യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന് മുമ്പ് ഓ ദൈവത്തിനായിട്ട് ജീവിച്ച വിശുദ്ധന്മാർ, അവരെല്ലാം പാതാളത്തിൽ ബദ്ധന്മാരായിട്ടിരിക്കുകയായിരുന്നു ചെയ്തത്. ആ ബദ്ധന്മാരെ മോചിപ്പിച്ചുകൊണ്ട് യേശു സ്വർഗാരോഹണം ചെയ്യുന്ന നിർണായകരമായ ഒരു രംഗമാണ് ഇവിടെ കാണുന്നത്. ആ നിർണായകമായ രംഗത്തിൽ യേശു അവരുമായിട്ട് മുകളിലേക്ക് കയറി പോകുന്നതിനിടയിൽ ഇടയിലാണ് വന്നിവിടെ ആശ്വസിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിന്റെ 17-ാമത്തെ വാക്യത്തോട് ചേർത്താണ് പലരും ആ നിലയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നത്. യേശു അവളോട്, എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനത്തിൽ വരുമ്പോൾ പിന്നീട് സ്ത്രീകളെ യേശുവിനെ തൊട്ടതായിട്ട് കാണും. ഇത് തമ്മില് അധിക താമസമില്ല, വന്ന 1 മണിക്കൂറോ 1.5 മണിക്കൂറിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോ യേശു ഈ ദത്തന്മാരെ മുഴുവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിന്ന് വിടുവിച്ച് സ്വർഗാരോഹണം ചെയ്യുന്ന ആ നിർണായകമായ രംഗത്ത് അതങ്ങ് ചെയ്ത് ദൈവത്തിന്റെ അടുക്കൽ ഇവരെ കൊണ്ടുവന്നെത്തിച്ച് അങ്ങനെ കാര്യങ്ങളെ ക്രമീകരിച്ചതിന് ശേഷം യേശുവിന് വന്ന് ഇവിടെ ആശ്വസിപ്പിച്ച പോരായിരുന്നു? നമ്മളാണെങ്കിൽ അങ്ങനെയല്ലേ ചിന്തിക്കുകയുള്ളൂ. ഓ തിരുവെഴുത്ത് മുഴുവൻ പറഞ്ഞിരിക്കുന്ന, സ്വർഗം മുഴുവൻ ഉറ്റുനോക്കുന്ന, ദൂതന്മാരെ മുഴുവൻ ഉറ്റുനോക്കുന്ന, ഒരുപക്ഷെ പിശാചു അവന്റെ ആളുകളും ഉറ്റുനോക്കുന്ന ഒരു നിർണായകമായ രംഗം, ആ രംഗത്ത് ഇവളെ ഒന്ന് ആശ്വസിപ്പിക്കുന്നത് ഒരു 5 മിനിറ്റ് ബാറ്റി വെച്ച് എനിക്ക് ഈ ബദ്ധന്മാരെ അങ്ങ് സ്വർഗത്തിൽ കൊണ്ടുവന്ന് ആക്കിയിട്ട് വന്നിട്ട് ഇവളെ ആശ്വസിപ്പിക്കാം എന്ന് യേശു ചിന്തിച്ചില്ല. ഒരുപക്ഷെ യേശുവിന് ഒരു 5 മിനിറ്റ് മതിയായിരിക്കാം. പക്ഷേ ആ ഒരു 5 മിനിറ്റ് ഓ ഇവളുടെ കണ്ണുനീര് അവൾ അങ്ങനെ ആ നിലയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കണ്ട എന്ന് യേശു വിചാരിച്ചിട്ട് തന്റെ പഴയ നിയമഭക്തന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഒരു 5 മിനിറ്റ് ഒന്ന് നിൽക്കണേ, നിൽക്കണേ. ഞാൻ പലപ്പോഴും ആ രംഗം വിഭാവന ചെയ്യാറുണ്ട്. അന്നേരം ദാവീദ് ചോദിച്ചാണ്, പഴയ നിയമഭക്തനായ ദാവീദ് ചോദിച്ചാണ്, കർത്താവെ ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ട് ആക്കിയേച്ച് നിനക്ക് പോയാൽ പോരായോ? അല്ലെങ്കിൽ ശമൂവേൽ ചോദിച്ചാണ്, കർത്താവെ എന്താ ഇത്ര അർജൻസി, നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ഈ പ്രോഗ്രാം അങ്ങ് തീർക്കരുതോ? യേശു പറഞ്ഞു, നിങ്ങളല്ല പറയുന്നത് ശരിയാ, ശരിയാ. മോശ നീ പറയുന്നത് ശരിയാണ്. ഓ അബ്രഹാമേ നീ പറയുന്നത് ശരിയാണ്. ദാവീദേ നീ പറയുന്നത് ശരിയാണ്. എല്ലാം ശരിയാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് എനിക്ക് നിങ്ങളെ അങ്ങ് കൊണ്ടുവന്ന് എത്തിച്ചേച്ച് പോയാൽ മതിയായിരുന്നു. പക്ഷേ അവിടെ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു, അവളെ ആശ്വസിപ്പിക്കാൻ വേറെ ആരുമില്ല. ഓ 5 നിമിഷം, 5 മിനിറ്റ്, അല്ലെങ്കിൽ 1.5 മണിക്കൂർ അവളുടെ ഹൃദയം തകർന്നു പോകും. ഞാൻ ഒന്ന് ചെല്ലട്ടെ, നിങ്ങൾ ഒന്ന് 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേ, ഞാൻ പോയിട്ട് വേഗം വരാം എന്ന് പറഞ്ഞ് ആ പ്രധാന പരിപാടിയിൽ നിന്ന് കർത്താവ് വ്യതിചലിച്ചു വന്ന് ആ സ്ത്രീയുടെ കണ്ണുനീരൊപ്പുന്നു. നമ്മളിത് പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ്. പ്രിയമുള്ളവരെ, യേശുവിന്റെ മനോഭാവത്തിന് മാറ്റമില്ല. പുനരുത്ഥാനം ചെയ്തതിന് ശേഷവും ഓ യേശുവിന്റെ റിസറക്റ്റഡ് ബോഡി അങ്ങനെയുള്ള ശരീരമാണ്, ആ ശരീരത്തിലും മാറ്റമില്ല. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. യേശുവിന്റെ സ്വഭാവത്തിന് മാറ്റമില്ല. യേശു പഴയ നിയമ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ ആളുകളുടെ പ്രശ്നങ്ങളോട്, അവരുടെ കണ്ണുനീരിനോട് കർത്താവ് ആ നിലയിൽ തന്നെയാണ് താൻ ഭൂമിയിലായിരുന്നപ്പോഴും പ്രതികരിച്ചത്. ഇന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷവും ഉയർത്തെഴുന്നേറ്റ ശരീരത്തിലും കർത്താവിന്റെ മനോഭാവത്തിന് മാറ്റമില്ല. ഇത് കാണുമ്പോൾ നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവ് ഇങ്ങനെ ഒരു കർത്താവിനെ പിൻപറ്റാൻ കഴിഞ്ഞതാണ് എന്റെ ഭാഗ്യം, എന്റെ ഭാഗ്യം. നമുക്കത് പറയാൻ കഴിയുമോ? ഞാൻ കഴിഞ്ഞ ദിവസം മത്തായി സുവിശേഷത്തില് ഒരു കഴുതയും അതിന്റെ പെൺകുഞ്ഞിനെയും കൂടെ അഴിച്ചുകൊണ്ട് വരാനായിട്ട് യേശു പറയുന്ന ആ രംഗം ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. യേശു അവിടെ പറയുകയാണ്, ഈ കഴുതയുടെ പെൺകുട്ടിയായ പെൺകഴുത, ഇങ്ങനെ ആ കൊച്ചു കഴുതയും വലിയ കഴുതയും ആരുടെയെങ്കിലും കണ്ണിൽ അവർക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? പക്ഷെ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, അവിടെ യേശു പറയുന്ന ഒരു രംഗമുണ്ട്. എന്താ പറയുന്നത്? എനിക്ക് അതിനെ കുറിച്ച് കൊണ്ട് ആവശ്യമുണ്ട്. നോക്കുക, യേശു പറയുന്നു എനിക്കതിനെ കുറിച്ച് ആവശ്യമുണ്ട്. കർത്താവിന് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം, നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവി. ആരെ കൊണ്ടാ? നമ്മൾ വിചാരിക്കും ഏതാണ്ട് വലിയ ആളുകളാണ്. ഒരു പെൺകഴുതയെയും അതിന്റെ കുട്ടിയെയും കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. നോക്കുക, ലോകത്തിന് പലർക്കും ആവശ്യമില്ലാത്തവരാണ് നിങ്ങളും ഞങ്ങൾ, നമ്മൾ പലരും. ഓ, നമ്മളെ ആവശ്യമില്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ ആവശ്യമില്ല. ഇവിടെ ഇതാ ഒരു പെൺകഴുത, അവളുടെ കുട്ടി, ആർക്കും വേണ്ട. പക്ഷേ കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ട്. സഹോദരി, മറ്റാർക്കും നിന്നെ വേണ്ടായിരിക്കും. നിന്റെ സ്വഭാവത്തിന്റെ, നിന്റെ മനോഭാവത്തിന്റെ ഒക്കെ ചില പ്രത്യേകതകൾ മറ്റാർക്കും മനസ്സിലാകുന്നില്ലായിരിക്കും. പക്ഷെ അറിയാവുന്ന ഒരുവനുണ്ട്, അത് കർത്താവാണ്. യേശുവിനത് പണ്ടും അറിയാം, യേശു ഭൂമിയിലായിരുന്നപ്പോഴും അറിയാം, ഇന്നും അവിടുത്തേക്ക് അതറിയാം. ഓ, നമുക്ക് ആ പെൺകഴുതയുടെയും കുട്ടിയുടെയും സ്ഥാനത്ത് നമ്മളെ കൊണ്ടുവന്ന് വെക്കാമോ? മറ്റാർക്കും എന്നെ ആവശ്യമില്ലെങ്കിലും കർത്താവെ, നിനക്ക് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. അത് നമ്മുടെ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം നൽകും, നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു പുതിയൊരു പ്രചോദനം നൽകും. ആർക്കും വേണ്ടായിരിക്കും, എല്ലാവരും തന്നെ തെറ്റിദ്ധരിക്കപ്പെടുന്നതായിരിക്കും. പക്ഷേ കർത്താവിന് വേണം, കർത്താവിന് വേണം, എന്നെ വേണം, എന്റെ കുഞ്ഞിനെ വേണം. ആകാറിനെ, അവളുടെ കുഞ്ഞിനെ ആർക്കും വേണ്ട, ഭർത്താവിനും വേണ്ട, യജമാനത്തേക്കും വേണ്ട, ആർക്കും വേണ്ട. പക്ഷെ ഒരാൾക്ക് വേണം അവളെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ആ കുഞ്ഞിന്റെ ദാഹം അറിയുന്ന, ആ കുഞ്ഞിന്റെ നിലവിളി കേൾക്കുന്ന, ഓ അവളുടെ ഉഴൽച്ചകളെ കാണുന്ന ഒരു ദൈവം. അതുപോലെ ആ കനാന്യ സ്ത്രീയുടെ നിലവിളിയുടെ മുമ്പിൽ ഇവളെ പറഞ്ഞയക്കുക എന്ന് മതലോകം പറഞ്ഞപ്പോ, അതിനപ്പുറത്ത് അവളെ ആശ്വസിപ്പിക്കുകയും അവളുടെ വിശ്വാസത്തെ അഭിനന്ദിക്കുകയും ചെയ്ത ഒരു കർത്താവ്, ഇങ്ങനെയുള്ള ഒരു കർത്താവിനെയാണ് നമ്മൾ പിൻപറ്റുന്നത്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അവിടുത്തെ സ്വഭാവത്തിന് മാറ്റമില്ല. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും 197-ാമത്തെ പാട്ട്, എന്നെ യേശു വല്ലാതില്ല എനിക്കൊരാശ്രയം ഭൂമി എന്ന പാട്ട് നമുക്ക് ചേർന്ന് പാടുകയും ചെയ്യാം. പ്രിയമുള്ളവരെ, നമ്മള് കർത്താവിന്റെ ജീവിതവും നമ്മുടെ പ്രശ്നാധിഷ്ഠിതമായ നമ്മുടെ ജീവിതവും ചേർത്ത് വെച്ച് ചിന്തിക്കുകയായിരുന്നു. നമുക്ക് മറ്റെല്ലാവരും നമ്മളെ കൈവിട്ടാലും നമുക്ക് മുറുകെ പിടിക്കാൻ ഒരാളുണ്ട്, അത് നമ്മുടെ കർത്താവാണ്. നമുക്ക് മാറുവാൻ, നമുക്ക് ചാരുവാനായിട്ട് ഒരു സ്ഥലമുണ്ട്, അത് കർത്താവിന്റെ മാറിടമാണ്. ഓ, നമുക്ക് നോക്കുവാൻ ഒരു സ്ഥലമുണ്ട്, അത് കർത്താവിന്റെ മുഖമാണ്. അത് മറ്റെല്ലാം ആശ്രയങ്ങളും മാറിപ്പോകും. എന്നേശു അല്ല അതിൽ എനിക്കൊരാശ്രയം ഭൂവിൽ.